بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، ولي الصالحين، وأشهد أن محمدا عبده ورسوله، صلى الله عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين، أما بعد. قال شيخ الإسلام المجدد محمد بن عبد الوهاب رحمه الله: أما المجمل فهو الأمر العظيم والفائدة الكبيرة لمن عقلها. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് എന്താണ്? ബാത്തിലിൻ്റെ പിഴച്ച വാദങ്ങളുടെ ആളുകൾ അവരുടെ വാദങ്ങൾക്ക് തെളിവായി ഉദ്ധരിക്കുന്ന ചില തെളിവുകളുണ്ടായിരിക്കും, അവരുദ്ധരിക്കുന്ന ചില തെളിവുകളും ന്യായങ്ങളും ഉണ്ടായിരിക്കും. ആ തെളിവുകൾ അത് തെറ്റായിരിക്കും, അബദ്ധങ്ങളായിരിക്കും, പക്ഷേ അവരുടെ അടുത്ത് പല തെളിവുകളും ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ആളുകൾ അത് വിശ്വസിക്കുന്നത്. അത്തരം തെളിവുകൾ അഞ്ച് ഇനങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. അഞ്ച് വിധത്തിലുള്ള തെളിവുകൾ അവരുടെ അടുത്തുണ്ടായിരിക്കും അല്ലെ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു പിഴച്ച വാദവുമായി വരുന്ന ഒരാൾ എന്തെങ്കിലും തെളിവ് പറഞ്ഞു എന്ന് കണ്ട് പേടിക്കേണ്ടതില്ല. കാരണം അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു ഇല്ല എന്ന് പറയുന്ന ആളുകൾ അവരുടെ വാദത്തിന് പല തെളിവുകളും കൊണ്ട് നടക്കുന്നുണ്ട്, അവർ പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞ ഫിർഔൻ, അവൻ്റെ വാദം അതുമാത്രമാണ് ശരി, അതിനുള്ള ചില തെളിവുകൾ അവൻ കൊണ്ടുവന്നിരുന്നു, അവൻ വാദിച്ചിരുന്നു. ഫിർഔൻ പറഞ്ഞിരുന്നു, ഒരു വലിയ കെട്ടിടം ഉണ്ടാക്കിയിട്ട് നമുക്ക് നോക്കാം, മുകളിൽ ഒരു റബ്ബുണ്ടെങ്കിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കി തീരുമാനിക്കാം എന്ന് ഫിർഔൻ പറഞ്ഞിരുന്നു. അബദ്ധങ്ങളാണ്, പക്ഷേ അവർ പല ന്യായങ്ങളും വാദങ്ങളും തെളിവ് എന്ന് പറഞ്ഞുകൊണ്ട് പലതും കൊണ്ടുവരും. അതുപോലെ തന്നെ മുശ്രിക്കുകൾ നാളെ പരലോകത്ത് വെച്ച് പറയുന്ന ഒരു ന്യായം അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ശിർക്ക് ചെയ്യുമായിരുന്നില്ല എന്നവർ പരലോകത്ത് വെച്ച് പറയും എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പലതരത്തിലുള്ള ന്യായങ്ങളും അവർ പറയും. ഈ ന്യായങ്ങളൊക്കെ അഞ്ച് ഇനങ്ങളിൽ ഒന്നായിരിക്കും എന്ന് നമ്മൾ പറയുകയുണ്ടായി. ചില ആളുകൾ പറയും, ഇന്ന ആളുടെ സംസാരം കേട്ടോ, അപ്പോൾ അയാൾ ഒരുപാട് തെളിവ് പറഞ്ഞല്ലോ. അതെ, ഒരുപാട് തെളിവുകൾ പറയും. അഞ്ച് ഇനങ്ങളായിത്തിരിക്കാൻ പറ്റും അവരുടെ തെളിവുകളെല്ലാം. ഏതൊക്കെയായിരുന്നു അത്? ഒന്ന്, നഖലുൻ കാദിബ്, നമ്മൾ ഇന്നലെ പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കമാണ്, കളവായിട്ടുള്ള റിപ്പോർട്ടുകൾ. ഇങ്ങനെ ഒരു ഹദീസുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്വഹാബിയുടെ കൗലുണ്ട്, അസറുണ്ട്, ഒരു താബിഈയുടെ വാക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത തെളിവ് നോക്കിയാൽ, അതിൻ്റെ പരമ്പര പരിശോധിച്ചാൽ കളവായിരിക്കും. അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ അവർ കൊണ്ടുവരും. രണ്ടാമത്തേത് എന്താണ്? അൽഫാദുൻ മുസ്തബിഹ, സംശയമുണ്ടാക്കുന്ന വാക്കുകൾ. ആയത്തുണ്ടായിരിക്കും, ഹദീസ് ഉണ്ടായിരിക്കും, പക്ഷെ അതിൻ്റെ അർത്ഥം ഇവർ പറയുന്നത് പോലെ ആയിരിക്കുകയില്ല. ഒന്നാമത്തേത് നമ്മൾ ഉദാഹരണം പറഞ്ഞിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കള്ള ഹദീസ്, ഒരു വ്യാജ ഹദീസ്. എന്താണ്? ഇദാ അയ്യത്കുമുൽ ഉമൂർ ഫഅലൈക്കും ബി അഹ്ലിൽ ഖുബൂർ, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ പ്രയാസമുണ്ടായാൽ, എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാതെ വന്നാൽ ഖബറിൻ്റെ അടുത്തേക്ക് പോവുക. അബ്ദുള്ള, എന്നിട്ട് പോ, ബിലാലും പോയിക്കോ, 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 പുറത്ത് പോയിക്കോ. പിന്നെ ആരാണ് കളിച്ചിരുന്നത്? അബ്ദുള്ള, ഞാൻ ആരോടെ കൈ വാങ്ങിയത്? നുള്ളിയതോ? ആര്? ബിലാലല്ലേ. വേഗം പോ ബിലാൽ, സമയം കളയാതെ. ഇതാ അയ്യത്കുമുൽ ഉമൂർ ഫഅലൈക്കും ബി അഹ്ലിൽ ഖുബൂർ, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടായാൽ ഖബറിൻ്റെ അടുത്തേക്ക് പോവുക, ഖബറാളികളോട് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന പേരിൽ പറയുന്നതാണ്. അതുപോലെ നിരവധി വ്യാജമായിട്ടുള്ള, കളവായിട്ടുള്ള വാദങ്ങൾ അല്ലെങ്കിൽ കളവായിട്ടുള്ള റിപ്പോർട്ടുകൾ അവർ കൊണ്ടുവരും. അതുപോലെ രണ്ടാമത്തെ ഇനം അൽഫാദുൻ മുസ്തബിഹ, ആയത്തായിരിക്കും ഹദീസായിരിക്കും, പക്ഷെ അതിൻ്റെ ആശയം ഈ കൂട്ടർ പറയുന്നത് പോലെ ആവുകയില്ല. അതിനുള്ള ഉദാഹരണങ്ങൾ ഇൻഷാല്ലാ ഇന്ന് നമ്മൾ കൂടുതൽ വിശദീകരിക്കും. മൂന്നാമത്തേത് എന്താണ്? കലാമു മൻ ലൈസ ബിഹുജ്ജ, പ്രമാണമല്ലാത്ത ആളുകളുടെ വാക്കുകൾ. ഒരു ഇമാമ് പറഞ്ഞു, ഒരു പണ്ഡിതൻ പറഞ്ഞു, ആ പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ടാകും, പക്ഷെ അദ്ദേഹത്തിൻ്റെ വാക്ക് ഇസ്ലാമിൽ തെളിവല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ, സഹാബത്ത് കഴിഞ്ഞാൽ, പിന്നെ ഒരാളുടെ വാക്കും ഇസ്ലാമിൽ ഹുജ്ജത്തല്ല, തെളിവല്ല. നാലാമത്തേത് അഹ്വാലുൻ ഷൈത്താനിയ്യ, പൈശാചികമായ അത്ഭുതവിദ്യകൾ. പിശാജ് കൊടുക്കുന്ന ചില കഴിവുകളുണ്ട്, പിശാജിന് അള്ളാഹു കൊടുത്തിട്ടുള്ള ചില പരിമിതമായ കഴിവുകളുണ്ട്, അതുകൊണ്ട് പിശാജ് അവൻ്റെ അനുയായികളെ സഹായിക്കും. നമുക്ക് പിന്നെ അറിയാത്ത ചില കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കും, അല്ലെങ്കിൽ പിശാജ് അവർക്ക് എന്തെങ്കിലും ഒരു പിന്നെ പ്രവൃത്തിക്ക് സഹായം ചെയ്തു കൊടുക്കും, എന്തെങ്കിലും ഒരു വസ്തു കൊണ്ടുവന്ന് കൊടുക്കും, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സഹായങ്ങൾ പിശാച് ചെയ്തു കൊടുക്കും. അതൊക്കെ കണ്ട് ഇത് അത്ഭുത സിദ്ധിയുള്ള കറാമത്തുള്ള ആളാണ് എന്ന് പറഞ്ഞ് അവരുടെ പിന്നാലെ കൂടും ആളുകൾ. അഞ്ചാമത്തേത് തെജിരിബ, അനുഭവം. ഇന്ന സ്ഥലത്ത് പോയാൽ, ഇന്ന മക്കബറയിൽ പോയാൽ രോഗം മാറിയതായിട്ട് അനുഭവമുണ്ട്, അല്ലെങ്കിൽ ഇന്ന വൈദ്യൻ അല്ലെങ്കിൽ ഇന്ന സിദ്ധൻ, അയാൾ എന്തെങ്കിലും ഒരു ഏലസ് കെട്ടിക്കൊടുത്താൽ അതുകൊണ്ട് രോഗം മാറിയ അനുഭവമുണ്ട്, ഇങ്ങനെയുള്ള തെജിരിബകൾ. ഈ അഞ്ച് തരത്തിലുള്ള ധാരാളം തെളിവുകൾ ആളുകൾ പറയും എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഷെയ്ഖുൽ ഇസ്ലാം പറയുകയാണ്, ഇതിനൊക്കെയുള്ള മറുപടി ഖുർആനിൽ അള്ളാഹു വിശദീകരിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു, ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്, ഏതൊരു ബാത്തിലിൻ്റെ ആൾ, അത് നിരീശ്വരവാദിയാകട്ടെ, അവിടെ മുതൽ ഇങ്ങോട്ട് മുസ്ലിമായിട്ടുള്ള ബിദഅത്തിൻ്റെ ആളുകളാകട്ടെ, ആരായിരുന്നാലും എന്തൊരു പിഴച്ച വാദം പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനുള്ള മറുപടി വിശുദ്ധ ഖുർആനിലും സുന്നത്തിലുമായി ഉണ്ടായിരിക്കും. വലാ യഅ്തൂന കബി മസലിൻ ഇല്ലാ ജിഇനാക ബിൽ ഹഖ് വഅഹ്സന തഫ്സീറ. മുശ്രിക്കുകൾ, ഇസ്ലാമിൻ്റെ ശത്രുക്കൾ, ബാത്തിലിൻ്റെ ആളുകൾ ആരായിരുന്നാലും അവരെന്തൊരു വാദം കൊണ്ടുവരുന്നോ അതിനുള്ള മറുപടി ഞാൻ നിനക്ക് വിശദീകരിച്ചു തരുന്നതായിരിക്കും, അള്ളാഹു തആല പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ വഹ്യ് നമ്മൾ പരിശോധിച്ചാൽ, ഖുർആനും സുന്നത്തും പരിശോധിച്ചാൽ എല്ലാ പിഴച്ചവാദങ്ങൾക്കുള്ള മറുപടി അതിൽ വ്യക്തമാണ്. എന്നാൽ ഈ മറുപടി രണ്ട് തരത്തിലുണ്ടായിരിക്കും എന്ന് ഇന്നലെ നമ്മൾ മനസ്സിലാക്കി. ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള പറഞ്ഞു, മുജ്മലായിട്ടുള്ള മറുപടി ഉണ്ടാകും, ഒറ്റവാക്കിലുള്ള മറുപടി, അതുപോലെ മുഫസ്സലായിട്ടുള്ള വിശദമായ മറുപടി. ഒറ്റവാക്കിലുള്ള മറുപടി എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിലുള്ള എല്ലാ പിഴച്ചവാദങ്ങൾക്കും കൂടി ഒറ്റ മറുപടി ഉണ്ടാകും. നമ്മൾ പറഞ്ഞു, ബുദ്ധിക്കെതിരായിട്ടുള്ള പ്രമാണങ്ങളുണ്ട് എന്ന് പറയുന്നവർക്കുള്ള മുജ്മലായ മറുപടി എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതൊക്കെ ഹക്കാണ് എന്ന് ഒരാൾക്ക് യക്കീനായി കഴിഞ്ഞാൽ പിന്നെ അതിനെതിരായി എന്ത് വാദം ആര് കൊണ്ടുവന്നാലും, എന്ത് അക്കൽ അതിനെ യോജിക്കുന്നില്ലെങ്കിലും ആ അക്കലിലായിരിക്കും കുഴപ്പം, വിശ്വാസമയുടെ വാക്കിലല്ല എന്ന് പറഞ്ഞു. എന്നാൽ ഇതിൻ്റെ വിശദമായ മറുപടി എന്താണ്? അതിന് ഓരോ വാദവും വേറെ വേറെ കേൾക്കണം. ഏത് ഹദീസാണ് യുക്തികെതിരാണെന്ന് നീ പറയുന്നത്, ആ ഹദീസ് എന്താണെന്ന് അവനോട് ചോദിക്കണം. അതിനുള്ള മറുപടി എന്താണ്? അത് അക്കലിനെതിരല്ല എന്ന് തെളിയിച്ചു കൊടുക്കണം. രണ്ടാമത്തെ ആളുടെ അടുത്ത് വേറെ ഹദീസ് ഉണ്ടായിരിക്കും, അതിനുള്ള മറുപടി വേറെ ഉണ്ടായിരിക്കും. ഇങ്ങനെ വിശദമായ മറുപടികൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ രണ്ട് വിധത്തിലുള്ള മറുപടികൾ ഉണ്ടായിരിക്കും ഏത് ബാത്തിലിനും. ഒന്ന് ചുരുങ്ങിയ രൂപത്തിലുള്ള മറുപടി, രണ്ടാമത്തേത് വിശദമായ മറുപടി എന്ന് പറഞ്ഞു. ഇനി തൗഹീദിന്റെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള സംശയങ്ങളും അതിനുള്ള മറുപടിയും, അതാണല്ലോ ഈ കിതാബിന്റെ വിഷയം, അതിലേക്ക് കടക്കുകയാണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള. അദ്ദേഹം പറയുന്നു, അമ്മൽ മുജ്മൽ, തൗഹീദിന്റെ കാര്യത്തിലുള്ള ഒറ്റവാക്കിലുള്ള മറുപടി എന്ന് പറഞ്ഞാൽ, അദ്ദേഹം തൗഹീദിന്റെ കാര്യത്തിലാണ് ഇത് പറയുന്നത്, പക്ഷെ യഥാർത്ഥത്തിൽ ദീനിന്റെ എല്ലാ വിഷയങ്ങൾക്കും ഇത് ബാധകമാണ്. ഇനി അദ്ദേഹം പറയാൻ പോകുന്ന കാര്യം, ഇസ്ലാമിനെതിരായി ഖുർആനിലും സുന്നത്തിലും അള്ളാഹും റസൂലും പഠിപ്പിച്ച ശുദ്ധമായ വിശ്വാസത്തിനെതിരായി ആര് എന്ത് ബാത്തിൽ പറയുന്നുവോ അതിനൊക്കെ മറുപടിയായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. എന്താണ്? ഫഹുവൽ അംറുൽ അദീം വൽ ഫായിദത്തുൽ കബീറ, ഇത് വലിയ ഒരു കാര്യമാണ്, അതുപോലെ വലിയ ഒരു ഫായിദയാണ്. ലിമൻ അഖലഹ, ബുദ്ധി ഉപയോഗിച്ചത് മനസ്സിലാക്കിയവർക്ക്. ഇനി പറയാൻ പോകുന്ന കാര്യം, ഇത് മനസ്സിലാക്കിയവർക്ക് അവർക്ക് ഏതൊരു സംശയത്തിനും ഏതൊരു പഴച്ചവാദത്തിനും മറുപടി കൊടുക്കാൻ സാധിക്കും. എന്താണത് കാര്യം? വദാലിക ഖൗലുഹു തആല, അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞ ഒരു ആയത്താണ്, സൂറത്തു ആലി ഇംറാനിലെ ഏഴാമത്തെ ആയത്ത്. ഹുവല്ലദീ അൻസല അലൈകൽ കിതാബ്, അവനാകുന്നു നിനക്കുമേൽ കിതാബ് അവതരിപ്പിച്ചത്, വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്. അല്ലാഹു തആലയാകുന്നു ഖുർആൻ അവതരിപ്പിച്ചത്. ഈ ഖുർആന്റെ പ്രത്യേകത എന്താണ്? മിൻഹു ആയാത്തു മുഹ്കമാതുൻ ഹുന്ന ഉമ്മുൽ കിതാബ്, ഖുർആനിലെ ചില ആയത്തുകൾ മുഹ്കമാത്താണ്, മുഹ്കമായ ആയത്തുകളുണ്ട്. എന്താണ് മുഹ്കമായ ആയത്തുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വിശദീകരിക്കും. ഈ മുഹ്കമായ ആയത്തുകൾ ഹുന്ന ഉമ്മുൽ കിതാബ്, അതാണ് വിശുദ്ധ ഖുർആന്റെ മുഖ്യ പങ്കും. ഖുർആനിലെ ഭൂരിഭാഗം ആയത്തുകൾ മുഹ്കമാണ്, വ്യക്തമായ ആയത്തുകൾ എന്നാണ് മുഹ്കം എന്നതിന്റെ അർത്ഥം. അതിന്റെ വിശദമായ കൂടുതൽ വിശദീകരണം ഇൻഷാല്ലാ പറയും. വഉഖറു മുത്തശാബിഹാത്, വേറെ ചില ആയത്തുകളുണ്ട് ഇതിന്റെ നേരെ വിപരീതം, മുഹ്കമല്ല, മുത്തശാബിഹ്. മുത്തശാബിഹ് എന്ന് പറഞ്ഞാൽ ആശയക്കുഴപ്പത്തിന് സാധ്യതയുള്ളത്. എന്താണ് ആശയക്കുഴപ്പം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇൻഷാല്ലാ വിശദീകരിക്കാം. ഫഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഗുൻ, മനസ്സിൽ രോഗമുള്ള ആളുകൾ, മനസ്സിൽ രോഗമുള്ള ആളുകൾ അഥവാ തെറ്റായ വിശ്വാസങ്ങളും തെറ്റായ വാദങ്ങളും മനസ്സിലുള്ള ആളുകൾ, നിഫാക്കുള്ള ആളുകൾ, കാപട്യമുള്ള ആളുകൾ, ഫയത്തബിഊന മാ തശാബഹ മിൻഹു, അവർ വിശുദ്ധ ഖുർആനിലെ ഈ മുത്തശാബിഹായിട്ടുള്ള ആശയക്കുഴപ്പത്തിന് സാധ്യതയുള്ള ആയത്തുകൾ അതിനെയാണ് പിന്തുടരുക. അതായിരിക്കും അവരുടെ പ്രധാന ചർച്ച. ഇബ്തിഗാ അൽ ഫിത്നതി വബ്തിഗാ അത്വീലി, എന്തിനു വേണ്ടിയാണ്? മുഅ്മിനീങ്ങൾക്കിടയിൽ, വിശ്വാസികൾക്കിടയിൽ ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടി. വബ്തിഗാ അത്വീലിഹി, ഈ ആയത്തുകളെ ദുർവ്യാഖ്യാനിക്കാൻ വേണ്ടി, കാരണം വ്യാഖ്യാന സാധ്യതയുള്ള ആയത്തുകളാണ് മുത്തശാബിഹാത്. അതിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അവരുടെ വാദങ്ങൾക്ക് തെളിവാക്കാൻ വേണ്ടി. ഇതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇൻഷാല്ലാഹ് കൂടുതൽ പറയാം. വമാ യഅലമു തഅ്‌വീലഹു ഇല്ലല്ലാഹ്, യഥാർത്ഥത്തിൽ അള്ളാഹുവിന് മാത്രമേ ഈ ആയത്തുകളുടെ ഹഖീഖത്ത് യാഥാർത്ഥ്യം അറിയുകയുള്ളൂ. ആശയക്കുഴപ്പം തോന്നാവുന്ന ആയത്തുകളുടെ യാഥാർത്ഥ്യം അറിയുന്നത് അള്ളാഹുവിന് മാത്രമാണ്. എന്താണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ വിശുദ്ധ ഖുർആനിലെ ആയത്തുകളെ രണ്ടായി തിരിച്ചിരിക്കുകയാണ്, മുത്തശാബിഹാത്തായിട്ടുള്ള ആയത്തുകളും മുഹക്കമായ ആയത്തുകളും. എന്താണ് മുഹക്കം എന്ന് പറഞ്ഞാൽ? മുഹക്കം എന്ന് പറഞ്ഞാൽ വ്യക്തമായ ആയത്തുകൾ, അതിന് ഒരർത്ഥമേ ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഏത് മനുഷ്യനും വ്യക്തമായിരിക്കും, അതിലൊരു സംശയത്തിന് വകുപ്പില്ല. ഉദാഹരണത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഹുർരിമത് അലൈക്കും ഉമ്മഹാത്തുക്കും, നിങ്ങളുടെ ഉമ്മമാരെ വിവാഹം കഴിക്കുന്നത് അള്ളാഹു നിങ്ങൾക്ക് ഹറാമാക്കിയിരിക്കുന്നു. ഇതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടാകുമോ? മുസ്ലിമായ ഒരാൾക്ക് സംശയം ഉണ്ടാകുമോ? ഇല്ല. അതുപോലെ തന്നെ വ്യക്തമായ ആയത്തുകൾ, അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ, അള്ളാഹു കച്ചവടം ഹലാലാക്കിയിരിക്കുന്നു, പലിശ ഹറാമാക്കിയിരിക്കുന്നു. പലിശ ഹറാമാണോ ഹലാലാണോ എന്ന് ഈ ആയത്ത് കേട്ടാൽ പിന്നെ ഒരാൾക്ക് സംശയം ഉണ്ടാകുമോ? ഇല്ല. പിന്നെ സംശയിച്ചാൽ അവൻ മുർത്തദാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. പലിശ ഹലാലാണെന്ന് ഒരാൾ പറഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, കാരണം ഈ ആയത്ത് വ്യക്തമാണ്. വഹറമ റിബ, അള്ളാഹു പലിശ ഹറാമാക്കിയിരിക്കുന്നു. ഹറാം എന്ന വാക്ക് തന്നെ ഉപയോഗിച്ചു, കച്ചവടത്തിന് ഹലാൽ എന്ന വാക്ക് തന്നെ അള്ളാഹു തആല ഉപയോഗിച്ചു. ഒരാൾ പറയാണ് കച്ചവടം ഹറാമാണ്, എല്ലാവിധ കച്ചവടവും ഹറാമാണ് എന്ന് പറഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഏതെങ്കിലും ഒരു കച്ചവടത്തിനെ കുറിച്ചല്ല, കച്ചവടം എന്ന് പറയുന്ന ആ സംഗതി തന്നെ ഹറാമാണെന്ന് പറഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, കാരണം അള്ളാഹു തആല വ്യക്തമാക്കി അഹല്ലല്ലാഹുൽ ബൈഅ, അള്ളാഹു കച്ചവടം ഹലാലാക്കിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തമായ ആയത്തുകളുണ്ട്. എന്നാൽ മുത്തശാബിഹ ആയത്തുകൾ, ചെറിയ സംശയത്തിന് സാധ്യതയുള്ള ആയത്തുകൾ, അതിനർത്ഥം ആയത്തിൽ എന്തെങ്കിലും ന്യൂനതയുള്ളത് കൊണ്ടാണോ? അല്ല. മനുഷ്യർ ഇൽമ് പഠിക്കാത്തത് കൊണ്ട്, ഖുർആന്റെ തഫ്സീർ പഠിക്കാത്തത് കൊണ്ട് ചെറിയ സംശയം തോന്നാവുന്ന ചില ആയത്തുകളുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംശയം തോന്നുന്നത്? അള്ളാഹു തആല എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ആയത്തുകൾ അവതരിപ്പിച്ചത്? അള്ളാഹു അലം, അള്ളാഹുവിന് അതിൻ്റെ പിന്നിൽ ഹിക്മത്ത് ഉണ്ടായിരിക്കും. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ഒരു ഹിക്മത്ത് അതെന്താണ്? അത് ഈ ആയത്തിൽ തന്നെ വ്യക്തമാണ്. ചില ആളുകളെ അള്ളാഹു വഴിപഴപ്പിക്കും, മനസ്സിൽ രോഗമുള്ള ആളുകളെ. അഥവാ ഖുർആൻ കൊണ്ട് പരലോക വിജയം ഉദ്ദേശിച്ച് ഖുർആന്റെ തഫ്സീർ അന്വേഷിച്ച് പഠിക്കാൻ ശ്രമിക്കാതെ തങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഖുർആൻ ഉപയോഗിക്കുന്ന ആളുകൾക്ക്, അവർക്ക് ഒരു ഫിത്നയാകാൻ വേണ്ടി അവർക്ക് ചില ആയത്തുകൾ ദുർവ്യാഖ്യാനിക്കാൻ സാധിക്കും. ഏതുപോലെ? ഉദാഹരണമായി വിശുദ്ധ ഖുർആനിൽ കാണാം, നസ്രാനികൾ ദുർവ്യാഖ്യാനിച്ചിട്ടുള്ള ഒരു ആയത്താണ്. ചില നസ്രാനികൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഇന്ന നഹ്നു നസ്സൽന ദിക്റ വ ഇന്ന ലഹു ലഹാഫിളൂൻ, തീർച്ചയായും നാമാണ് ഖുർആൻ അവതരിപ്പിച്ചത്, നാം തന്നെ ഇതിനെ സംരക്ഷിക്കുന്നതാണ്. അപ്പോൾ ഇന്ന നഹ്നു, നാം എന്ന് ജംആയിട്ടാണ്, ബഹുവചനമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഉപയോഗിച്ചത്. അപ്പോൾ സാധാരണ നാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിലധികം ആളുകളുണ്ടാകും, മൂന്ന് പേരുണ്ടാകും, അല്ലെങ്കിൽ രണ്ടു പേരുണ്ടാകും. അപ്പോൾ ഒരു ഇലാഹല്ല, ഒരു റബ്ബല്ല ഉള്ളത്, മൂന്ന് റബ്ബുണ്ട്. അവർ പറയുന്നത് പോലെ മൂന്ന് റബ്ബുകളുണ്ട് എന്നാണ് നസ്രാനികൾ പറയുന്നത്. മൂന്ന് പേര് കൂടിയിട്ടാണ് സൃഷ്ടിച്ചത് എന്നാണ് പറയുന്നത്. അതിന് ഖുർആനിൽ തെളിവുണ്ട് എന്ന് അവർ പറയുന്നു ഈ ആയത്ത് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഈ ആയത്തിൻ്റെ അർത്ഥം? ഈ ആയത്തിൻ്റെ അർത്ഥം തഅലീമാണ്, സാധാരണ എല്ലാ ഭാഷയിലും ഉള്ളതാണ്. സ്വയം ബഹുമാനിച്ചുകൊണ്ട് നാം എന്ന് പറയും. നാം എന്ന് പറയുന്നത് മൂന്ന് പേര് അല്ലെങ്കിൽ രണ്ടു പേരുണ്ടാകണമെന്നില്ല, ഒരാൾ സ്വയം ബഹുമാനിച്ചുകൊണ്ട് തൻ്റെ വില കാണിക്കാൻ വേണ്ടി ആ വാക്ക് ഉപയോഗിക്കും. അപ്പോൾ മുത്തശാബിഹായ ഒരു ആയത്തുണ്ടെങ്കിൽ ആ ആയത്ത് ഖുർആനിൽ തന്നെ അള്ളാഹു തആല വേറൊരായത്തിൽ, മുഹക്കമായൊരായത്തിൽ വിശദീകരിച്ചിട്ടുണ്ടാകും. ഏതായത്തിലാണ് ഈ വിഷയം പറഞ്ഞിട്ടുള്ളത്? വ ഇലാഹുക്കും ഇലാഹുൻ വാഹിദ്, നിങ്ങളുടെ ഇലാഹ് ഒറ്റ ഇലാഹാകും. അപ്പോൾ വളരെ വ്യക്തമായി ആ ആയത്തിന് എങ്ങനെയെങ്കിലും ദുർവ്യാഖ്യാനിക്കാൻ സാധിക്കുമോ? നിങ്ങളുടെ ഇലാഹ് ഒറ്റ ഇലാഹാണെന്നുള്ളതിന് ഇല്ല. എന്നാലോ ഇന്ന നഹ്നു നസ്സൽന ദിക്റ എന്നുള്ള ആയത്തിനെ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. ശരിയായ രീതിയിലും വ്യാഖ്യാനിക്കാം, തെറ്റായ രീതിയിലും വ്യാഖ്യാനിക്കാം. ശരിയായ വ്യാഖ്യാനം എന്താണ്? അള്ളാഹു തആല ബഹുമാനം കൊണ്ട് പറഞ്ഞതാണ്, തന്നെ തന്നെ അള്ളാഹു തആല തഅലീം ആദരിച്ചുകൊണ്ട് പറഞ്ഞതാണ്, അല്ലാതെ മൂന്നെണ്ണം ഉണ്ട് എന്നർത്ഥത്തിലല്ല. എന്ന് മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ലഖദ് കഫറ അല്ലദീന ഖാലു ഇന്നല്ലാഹ സാലിസു സലാസ, അള്ളാഹു മൂന്ന് പേരിൽ ഒരാളാണ് എന്ന് പറഞ്ഞവൻ കാഫിറാണെന്ന് പറയുന്നു. അത് മുഹക്കമാണ്, വ്യക്തമായ ആയത്താണ്. അതിനെ ദുർവ്യാഖ്യാനിക്കാൻ വല്ല വകുപ്പുണ്ടോ? ഒരു വകുപ്പുമില്ല. അപ്പോൾ ഖുർആനിൽ ഇങ്ങനെ മുത്തശാബിഹായ ആയത്ത്, മുഹക്കമായ ആയത്തും ഉണ്ടാകും. മുത്തശാബിഹായ ആയത്ത്, സംശയം ഉണ്ടാകാൻ സാധ്യതയുള്ള ആയത്ത്, അതിൻ്റെ ആശയം അള്ളാഹു വേറെ ആയത്തുകളിൽ അല്ലെങ്കിൽ ഹദീസുകൾ വ്യക്തമാക്കിയിട്ടുണ്ടാകും. അപ്പോൾ ഖൈർ ഉദ്ദേശിക്കുന്ന, ഹക്ക് ഉദ്ദേശിക്കുന്ന ആളുകൾ എന്താണ് ചെയ്യുക? ഒരു ആയത്തിൽ സംശയം തോന്നിയാൽ സംശയമില്ലാത്ത ഏതെങ്കിലും ഒരു ആയത്തിൽ അള്ളാഹു ഇതിനെപ്പറ്റി എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് അന്വേഷിക്കും, അല്ലെങ്കിൽ സംശയമില്ലാത്ത മുഹക്കമായ ഒരു ഹദീസിൽ ഇതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് അന്വേഷിക്കും. അതാണ് ഹക്ക് ഉദ്ദേശിക്കുന്ന ആളുകളുടെ രീതി. വഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഗൻ, മനസ്സിൽ വക്രതയുള്ള ആളുകൾ, നിഫാഖുള്ള ആളുകൾ എന്താണ് ചെയ്യുക? അവര് ഈ മുത്തശാബിഹായ ആയത്തിനെ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ വ്യാഖ്യാനിച്ച് അങ്ങനെ നടക്കും. അങ്ങനെ ബഹുഭൂരിപക്ഷം വരുന്ന മുഹക്കമായ ആയത്തുകൾ അവർ ഉപേക്ഷിക്കും. ഇതാണ് ഹക്കിന്റെ ആളുകളും ബാത്തിലിന്റെ ആളുകളും തമ്മിൽ വേർതിരിക്കാനുള്ള ഒരു അടയാളം. നിരവധി ഉദാഹരണങ്ങൾ ഇതിന് കാണാൻ പറ്റും. നസ്രാണികൾ തന്നെ ദുർവ്യാഖ്യാനിച്ചിട്ടുള്ള മറ്റൊരു ആയത്ത് ഈസ അലൈഹി സ്വലാമിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല വകലിമത്തുഹു അൽഖാഹ ഇല മറിയമ വറൂഹം മിൻഹു. ഈസ അലൈഹി സ്വലാം അള്ളാഹു തആല മറിയമിലേക്ക് നിക്ഷേപിച്ചിട്ടുള്ള അവന്റെ റൂഹാണ് എന്ന് ഖുർആനിൽ പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ റൂഹ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഒരു അംശമാണ് എന്നവർ വ്യാഖ്യാനിച്ചു. അങ്ങനെയാണോ? അങ്ങനെ വ്യാഖ്യാനിക്കാം. പക്ഷേ മുഹക്കമായ ആയത്തിൽ അള്ളാഹു തആല വ്യക്തമാക്കി, ഇന്ന മസല ഈസ ഇൻദല്ലാഹി കമസലി ആദം. ഈസ എന്ന് പറഞ്ഞാൽ ആദമിനെ പോലെ തന്നെയാണ്. ഖലഖഹു മിൻ തുറാബ്, മണ്ണിൽ നിന്ന് അള്ളാഹു സൃഷ്ടിച്ചു. അപ്പൊ ഈസ അലൈഹി ഇസ്ലാമിന് ആദനബിക്ക് ഇല്ലാത്തൊരു പ്രത്യേകതയുമില്ല. അള്ളാഹുവിന്റെ അംശമോ അള്ളാഹുവിന്റെ ദാത്തിന്റെ ഭാഗമോ ഒന്നുമല്ല. അള്ളാഹുവിന്റെ റൂഹ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദാത്തിൽ നിന്ന് വന്നത് എന്ന അർത്ഥമില്ല, മറിച്ച് അള്ളാഹു സൃഷ്ടിച്ച ഒരു റൂഹ എന്നേ അർത്ഥമുള്ളൂ. അപ്പൊ ഇങ്ങനെ മുത്തശാബിഹായ ആയത്തിന്റെ വ്യാഖ്യാനം മുഹക്കമായ ആയത്തുകളുടെ അടിസ്ഥാനത്തിലാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ചിലപ്പോൾ ഹദീസുകളായിരിക്കും മുത്തശാബിഹായിട്ടുള്ളത്. ഉദാഹരണത്തിന് ഖവാരിജുകൾ ദുർവ്യാഖ്യാനിച്ച ഒരു ഹദീസ് ഉണ്ട്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. ഒരു വ്യഭിചാരി മുഅ്മിനായിക്കൊണ്ട് വ്യഭിചരിക്കുകയില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഒരാൾ വ്യഭിചരിച്ചാൽ കാഫിറായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ലേ, വ്യഭിചരിക്കുമ്പോൾ അവൻ മുഅ്മിനല്ല. മുഅ്മിൻ അല്ലെങ്കിൽ പിന്നെ ആരാണ്? ഇസ്ലാമിൽ രണ്ട് കൂട്ടരേ ഉള്ളൂ, ഒന്നുകിൽ മുഅ്മിൻ അല്ലെങ്കിൽ കാഫിർ. മുനാഫിഖ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കാഫിർ തന്നെയാണ്, കാഫിറിൻ്റെ ഒരു ഇനമാണ്. അപ്പോൾ മനുഷ്യരെല്ലാം രണ്ട് വിഭാഗമാണ്, മുഅ്മിൻ കാഫിർ. അപ്പോൾ അവർ പറഞ്ഞു, വ്യഭിചരിച്ചവൻ കാഫിറാണ്. വ്യഭിചാരം പോലെ തന്നെയാണല്ലോ എല്ലാ വൻപാപവും, അതുകൊണ്ട് വൻപാപം ചെയ്താൽ കാഫിറായി. എന്നാലോ വിശുദ്ധ ഖുർആനും ഹദീസുകളും പരിശോധിച്ചാൽ, മറ്റ് ആയത്തുകളും ഹദീസുകളും പരിശോധിച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി മുഹക്കമായ ആയത്തുകളിലൂടെയും ഹദീസുകളിലൂടെയും ഈ വിഷയം വിശദീകരിച്ചിട്ടുണ്ട്. വഇൻ ത്വാഇഫതാനി മിനൽ മുഅ്മിനീന ഖതതലു ഫഅസ്ലിഹു ബൈനഹുമ, മുഅ്മിനീങ്ങളായ രണ്ട് കൂട്ടർ, രണ്ട് കക്ഷികൾ തമ്മിൽ ഏറ്റുമുട്ടിയാൽ നിങ്ങൾ അവർക്കിടയിൽ സുലഹ് ഉണ്ടാക്കുക. അപ്പോൾ പരസ്പരം യുദ്ധം ചെയ്യുന്ന രണ്ട് കക്ഷികളെ കുറിച്ച് വൈൻ ത്വാഇഫതാനി മിനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളായ രണ്ട് കൂട്ടരെന്നാണ് പറഞ്ഞത്. അപ്പോൾ പരസ്പരം വാളെടുത്ത് കൊല്ലാൻ ശ്രമിച്ചാലും കൊന്നാലും യുദ്ധത്തിൽ കുറേ ആളുകൾ കൊല്ലപ്പെടും. കൊലപാതകം എന്ന് പറഞ്ഞാൽ വ്യഭിചാരം പോലെ തന്നെ വൻപാപമാണ്. അപ്പോൾ ഈ വൻപാപം ചെയ്താലും അവർ രണ്ടുപേരും മുഅ്മിനീങ്ങളാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അപ്പോൾ ഈ ആയത്തിനെ വേറെ എങ്ങനെയെങ്കിലും വ്യാഖ്യാനിക്കാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ മറ്റേ ഹദീസിനെ എങ്ങനെ വ്യാഖ്യാനിക്കാം? പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചു, സലഫുകൾ സഹാബത്ത് വ്യാഖ്യാനിച്ചു, ലൈസൽ കുഫർ അല്ലദീ തദ്ഹബൂന ഇലൈഹി, നിങ്ങൾ മനസ്സിലാക്കുന്ന കുഫർ അല്ല ഈ പറയുന്ന കുഫർ. കുഫറുൻ ദൂന കുഫർ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മറ്റൊരു ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞതാണ്. അപ്പൊ കുഫർ രണ്ട് തരമുണ്ട്, വലിയ കുഫറും ചെറിയ കുഫറും ഉണ്ട്. ഈ ഹദീസിൽ പറഞ്ഞത് വ്യഭിചാരിക്ക് ഈമാൻ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞത് ചെറിയ കുഫറിനെ കുറിച്ചാണ്. ചെറിയ കുഫർ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താവുകയില്ല, വൻപാപങ്ങളിൽ വളരെ കടുത്ത വൻപാപമാണ്, അതാണ് ചെറിയ കുഫർ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഹഖ് ഉദ്ദേശിക്കുന്ന ആളുകളുടെ രീതി, മുഅ്മിനീങ്ങളുടെ രീതി. അവർ മുത്തശാബിഹായ ആയത്തുകളെ മുഹക്കമായ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് മനസ്സിലാക്കുക. ഇനി ആരാണോ ഇതിന് വിപരീതമായി പ്രവർത്തിക്കുന്നത്, മുത്തശാബിഹായ ആയത്തുകളെ അവരുടെ വാദങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്നത്, അങ്ങനെയുള്ള ആളുകളെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അവരോടുള്ള നമ്മുടെ നിലപാട് എന്താണ്? വഖദ് സഹ്ഹാ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സ്വഹീഹായി വന്നിട്ടുണ്ട്. അന്നഹു ഖാൽ ഇദാ റഅയ്തുമുൽ ലദീന യത്തബിഊന മാ തശാബഹ മിൻഹു, ഖുർആനിൽ ഇങ്ങനെ രണ്ട് നിലക്ക് വ്യാഖ്യാനിക്കാവുന്ന വ്യാഖ്യാന സാധ്യതയുള്ള ആയത്തുകൾ കണ്ടാൽ ആ ആയത്തുകളെ പിന്തുടരുന്നവർ അതിനെ മുഹക്കമായ ആയത്തുകളിൽ അള്ളാഹു എങ്ങനെയാണ് വിശദീകരിച്ചിട്ടുള്ളത് എന്ന് നോക്കാതെ ഈ ആയത്ത് തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ വ്യാഖ്യാനിച്ച് നടക്കുന്ന ആളുകളെ കണ്ടാൽ ഫഉലൈക അല്ലദീന സമ്മല്ലാഹു ഫഹദറൂഹും, അവരെക്കുറിച്ചാണ് അള്ളാഹു ഈ ആയത്തിൽ താക്കീത് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് അവരെ നിങ്ങൾ സൂക്ഷിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, സഹീഹായ ഹദീസിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഹക്കിൻ്റെയും ബാത്തിലിൻ്റെയും ആളുകൾ വേർതിരിക്കുന്ന ഒരു സ്വഭാവമാണിത്. ഹക്കിൻ്റെ ആളുകൾ എന്ത് ചെയ്യും? ഖുർആനിലെ ആയത്തുകളിൽ മുത്തശാബിഹായിട്ടുള്ള ആയത്തുകൾ, അത് കുറച്ചായത്തുകളാണ്, അധികവും മുഹക്കമാണ്. ഹുന്ന ഉമ്മുൽ കിതാബ്, ഖുർആനിൻ്റെ മുഖ്യഭാഗവും മുഹക്കമാണെന്നാണ് അള്ളാഹു തആല പറഞ്ഞത്. ഇങ്ങനെയുള്ള മുത്തശാബിഹായ ആയത്തുകളെ മുഹക്കമായ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നവരായിരിക്കും ഹക്കിൻ്റെ ആളുകൾ. വക്രതയുള്ള ആളുകൾ, നിഫാക്കുള്ള ആളുകൾ എന്തായിരിക്കും ചെയ്യുക? അവർ മുത്തശാബിഹായിട്ടുള്ള ആയത്തുകളെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കും. അത് മറ്റായത്തുകൾ എങ്ങനെയാണ് അള്ളാഹു തആല വിശദീകരിച്ചിട്ടുള്ളത് എന്ന് അന്വേഷിക്കുകയില്ല. ഇതാണ് ഈ രണ്ട് കൂട്ടരുടെയും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഇതാണ് മുജ്മലായിട്ടുള്ള മറുപടി. തൗഹീദിന്റെ കാര്യത്തിൽ എന്തൊരു സംശയം ഒരാൾ പറഞ്ഞാലും അറിവില്ലാത്ത ഒരു സാധാരണക്കാരൻ ഇങ്ങനെയാണ് പറയേണ്ടത്, എന്താണ് തൗഹീദിന്റെ കാര്യം അള്ളാഹു തആല ഖുർആനിലെ നിരവധി ആയത്തുകളിലൂടെ വ്യക്തമാക്കിയതാണ്, നിരവധി ഹദീസുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാവൂ, അള്ളാഹുവിന്റെ മുന്നിൽ മാത്രമേ ഏത് ഇനം ഇബാദത്തും ആരാധനാകർമ്മവും അനുഷ്ഠിക്കാവൂ. ഇത് ഖുർആനിലും ഹദീസിലും വ്യക്തമാണ്, മുഹക്കമായ തെളിവുകളുണ്ട്. പിന്നെ നിങ്ങൾ പറയുന്ന തെളിവുകളൊക്കെ മുത്തശാബിഹാത്താണ്, സംശയമുണ്ടാക്കുന്നതാണ്. ശരിയാണ്, നിങ്ങൾ പറയുന്ന ആയത്തും ഹദീസൊക്കെ നിങ്ങൾ പറയുന്ന തരത്തിൽ വ്യാഖ്യാനിച്ചാൽ അത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവാണെന്ന് തോന്നുന്നത് തന്നെയാണ്. പക്ഷേ അതിനെ മുഹക്കമായ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കണം. അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് എനിക്കറിയില്ല, ഞാൻ സാധാരണക്കാരനാണ്. അതിനുള്ള മറുപടി ഉലമാക്കളുടെ അടുത്തുണ്ടാകും, പണ്ഡിതന്മാരുടെ അടുത്തുണ്ടാകും. പക്ഷെ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്, കാരണം ഖുർആനിൽ വൈരുദ്ധ്യം ഉണ്ടാവുകയില്ല. ഇതാണ് മുജ്മലായ മറുപടി, ഒറ്റ വാക്കിലുള്ള മറുപടി. ഏത് ബാത്തിലിന്റെ ആളോടും ഒരു മുഅ്മിനായ മുവഹ്ഹിദായ മനുഷ്യന് പറയാനുള്ളത്. ഇനി അദ്ദേഹം തൗഹീദിന്റെ കാര്യത്തിൽ ഈ ഒരു ഖായിദ, ഈ ഒരു തത്വം എങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് പ്രായോഗികമായി വിശദീകരിക്കുകയാണ്. നേരത്തെ പറഞ്ഞു, തൗഹീദിന്റെ കാര്യത്തിൽ മാത്രമല്ല ദീനിന്റെ എല്ലാ വിഷയങ്ങളിലും ഈ ഒരു ഖായിദ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മുഹക്കമായ കാര്യമാണെന്ത് തൗഹീദ്, അതുപോലെ തന്നെ ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങൾ, അതിനുള്ള തെളിവുകൾ നമ്മുടെ അടുത്തുണ്ടാകും. അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാവൂ എന്നതിന്റെ തെളിവുകൾ നമ്മുടെ അടുത്തുണ്ടാകും. അതിനെതിരായി നിങ്ങൾ പറയുന്ന ഈ ഹദീസ്, ഉദാഹരണത്തിന് അന്ധനായ ഒരു സഹാബി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാഴ്ച തരാൻ വേണ്ടി ചോദിച്ചു, എനിക്ക് കാഴ്ച കിട്ടണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ കാഴ്ച കൊടുക്കുക എന്നത് അള്ളാഹുവിന്റെ കഴിവിൽപ്പെട്ട കാര്യമാണ്. ഈ ഹദീസ് ഒരു മുശ്രിക്ക്, ശിർക്ക് ചെയ്യുന്ന ഒരാൾ നമ്മോട് പറയാണ്. അപ്പൊ ഒരു സാധാരണക്കാരൻ എന്താണ് പറയേണ്ടത്? നിരവധി ആയത്തുകളുണ്ട് അള്ളാഹുവിനെ വിളിച്ച് ദുആ ചെയ്യാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുന്ന ആയത്തുകൾ. വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, ഞാൻ ദുആ ചെയ്യുന്നവരുടെ ദുആക്ക് ഉത്തരം നൽകുന്നവനാണ്, ഞാൻ വളരെ അടുത്തുള്ളവനാണ്, എന്നെ വിളിച്ച് പ്രാർത്ഥിക്കൂ എന്ന് അള്ളാഹു തആല കൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ദുആ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്, അതിനുള്ള തെളിവുകൾ പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ മുഹക്കമായ ആയത്തുകളാണ്, യാതൊരു സംശയവുമില്ല. എന്നാൽ നിങ്ങൾ പറഞ്ഞ ഈ ഹദീസ് അത് മുത്തശാബിഹാത്താണ്, ആ ഹദീസ് സംശയമുണ്ടാക്കുന്നതാണ്. നിങ്ങൾ പറയുന്നത് പോലെ ആണ് എന്ന് തോന്നുന്നു ആ ഹദീസ് കേട്ടാൽ, ശരി തന്നെ. പക്ഷേ മുഹക്കമായ ആയത്തിനെതിരായി ഒരിക്കലും ഒരു മുത്തശാബിഹായ ആയത്ത് ഉണ്ടാവുകയില്ല. അല്ലെങ്കിൽ ഖുർആനിൽ ഏതൊരായത്തും ഖുർആനിലെ തന്നെ മറ്റൊരായത്തിനെതിരായി ഒരു വൈരുദ്ധ്യം ഉണ്ടാവുകയില്ല. ഈ ഹദീസ് എങ്ങനെയാണ് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കേണ്ടത് എന്ന് എനിക്കറിയില്ല. അങ്ങനെ വ്യാഖ്യാനിക്കാനുള്ള ഒരു മാർഗം ഉണ്ടാകും, അത് പണ്ഡിതന്മാർക്കറിയാം, അതെനിക്കറിയില്ല. ഇതാണ് ഉത്തരം, ഇതാണ് സാധാരണക്കാരന്റെ ഉത്തരം. പിന്നെ അവൻ കൂടുതൽ പഠിച്ചാൽ, ദീൻ പഠിച്ചാൽ മനസ്സിലാകും ഈ ഹദീസ് ളൈഫാണ്, ദുർബലമായ ഹദീസാണ്, തെളിവിന് പറ്റാത്തതാണ്. ഇങ്ങനെ ഓരോ വാദത്തിനും വിശദമായ മറുപടി ഉണ്ടാകും. അപ്പൊ വിശദമായ മറുപടിയാണ് ഈ ഹദീസിന്റെ സനദ്, അതുപോലെ തന്നെ ഈ ഹദീസിന്റെ ആശയം എന്താണ്, ഈ സഹീഹ് ആണെങ്കിൽ തന്നെ എന്താണ് അതിന്റെ ഉദ്ദേശം എന്നുള്ളതൊക്കെ വിശദമായ മുഫസ്സലായ മറുപടിയാണ്. മുജ്മലായ മറുപടി ഇതാണ്, ഖുർആനിലും ഹദീസിലും മുഹക്കമുണ്ട്, മുത്തശാബിഹുണ്ട്, വ്യക്തമായ ആയത്തുകളും ഹദീസുകളുമുണ്ട്, സംശയമുണ്ടാക്കുന്ന ആയത്തുകളും ഹദീസുകളുമുണ്ട്. ഈ സംശയമുണ്ടാക്കുന്ന എന്തെങ്കിലും കണ്ടാൽ അതിന്റെ പിന്നാലെ ഞങ്ങൾ പോവുകയില്ല, ഞങ്ങൾ അത് വ്യക്തമായ ആയത്തുകളുടെ ഹദീസിന്റെയും അടിസ്ഥാനത്തിലാണ് മനസ്സിലാക്കുക, ഇതിനൊപ്പിച്ച് അതിനെ വ്യാഖ്യാനിക്കും, അങ്ങനെയാണ് ചെയ്യുക. ഇതാണ് മറുപടി. മിസാൽ ഉദാലിക്ക, ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളാഹി ഇതിന്റെ കുറച്ച് ഉദാഹരണങ്ങൾ പറയുകയാണ്. ഇദാ ഖാല ലക ബഅദുൽ മുശ്രിക്കീൻ, ഷിർക്ക് ചെയ്യുന്ന ഒരാൾ നിന്നോട് ഇങ്ങനെ പറയാണ് എന്ന് വിചാരിക്കുക, എന്താണ് പറയാ? സാധാരണ ആളുകൾ പറയുന്നതാണ്, അല ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, ഔലിയാക്കന്മാർ ഒരിക്കലും ദുഃഖവും ഭയവുമില്ലാത്തവരാണ് എന്ന് പറഞ്ഞാൽ ഔലിയാക്കന്മാർക്ക് ഇസ്ലാമിൽ വലിയ സ്ഥാനമുണ്ട്. ഈ ആയത്തിൽ അതാണ് പറയുന്നത്. ഔ ഇന്ന ഷഫാഅത്ത് ഹഖുൻ, അല്ലെങ്കിൽ അവർ പറയും ഷഫാഅത്ത് ഉള്ളതാണ്, നാളെ പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി ശുപാർശ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 5 ഇനം ശുപാർശകൾ ഖുർആനിലും ഹദീസിലും പഠിപ്പിച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള ശുപാർശയുണ്ട്. വിചാരണ തുടങ്ങാതെ വെയിലത്ത് വേനൽ പിന്നെ ചൂട് സഹിച്ചുകൊണ്ട് സൂര്യന്റെ ചൂട്ടിൽ മഹ്ഷറിൽ ആളുകൾ നിൽക്കുകയാണ്, ആ സമയത്ത് വിചാരണ തുടങ്ങിയിരുന്നെങ്കിൽ എന്ന് ആളുകൾ ആഗ്രഹിക്കും. നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ എങ്ങോട്ടെങ്കിലും ഒന്ന് തീരുമാനമായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കും. ആ സമയത്ത് ഓരോ നബിമാരോടും ശുപാർശ പറയാൻ ആവശ്യപ്പെടും, വിചാരണ തുടങ്ങാൻ വേണ്ടി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുപാർശ ചെയ്യും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാപികളായ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയും, അങ്ങനെ അള്ളാഹു അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. ഇങ്ങനെ പലതരത്തിലുള്ള ശുപാർശയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ ശുപാർശയാണ് അബൂ താലിബിന് വേണ്ടിയുള്ള ശുപാർശ. അബൂ താലിബ് നരകത്തിലാണ്, പക്ഷെ നരക ശിക്ഷ ഒന്ന് ലഘൂകരിക്കാൻ വേണ്ടി. അങ്ങനെ അബൂ താലിബിന് നരകത്തിൽ ശിക്ഷ ഏറ്റവും മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശിക്ഷ കുറവുള്ളത് അബൂത്താലിബിനായിരിക്കും. ഇങ്ങനെ പലതരത്തിലുള്ള ശുപാർശകളുണ്ട്. അപ്പൊ ഇതൊക്കെ ഇസ്ലാമിലുണ്ടല്ലോ. അപ്പൊ ഈ ശുപാർശ നമുക്ക് മരിച്ചുപോയ നബിയോട് ചോദിച്ചുകൂടെ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തിട്ടുള്ള ഒരു കാര്യമല്ലേ ശുപാർശ എന്നവർ പറയും. അല്ലെങ്കിൽ അവർ പറയും ഇന്നൽ അംബിയ അലഹും ജാഹുൻ ഇൻദല്ലാ, അംബിയാക്കൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഒരു സ്ഥാനമുണ്ട്, ജാഹുണ്ട്. അതുകൊണ്ട് നമുക്ക് അള്ളാഹുവിനോട് ചോദിച്ചുകൂടെ, അള്ളാഹു ഈ അംബിയാക്കൾക്ക് നീ ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഈ നബിയുടെ അനുയായിയായ എന്നെ സ്വർഗത്തിലാക്കണം, എന്റെ പാപങ്ങൾ പുറത്തു വരണം എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൂടെ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അവർ ചോദിക്കും. അല്ലെങ്കിൽ ഔദക്കർ ഖലാമൻ ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തദില്ലു ബിഹി അലാ ഷൈഇ മിൻ ബാത്തിലിഹി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹദീസ് അവർ പറയും, അവർ വാദിക്കുന്ന കാര്യങ്ങൾക്ക് തെളിവായിട്ട് ഒരു ഹദീസ് പറയും. വഅൻ ലാ തഫ്ഹമു മഅന അൽകലാമി അല്ലദീ ദക്കറഹു, അവൻ പറയുന്ന ഈ സംസാരം, ഈ ഹദീസ്, അതിന്റെ അർത്ഥം എന്താണെന്ന് നിനക്കറിയില്ല, അതിന്റെ ഉദ്ദേശം എന്താണെന്ന് നിനക്കറിയില്ല. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ എന്താണ് പറയേണ്ടത്, അവരോട് മറുപടി പറയേണ്ടത്? അവരോട് പറയേണ്ട മറുപടി ഇൻഷാ അള്ളാഹ് ഈ കിതാബിൽ വിശദമായി പറയുന്നുണ്ട്. ഇതിന് ഓരോന്നിനുമുള്ള മുഫസ്സലായ മറുപടി ഈ കിതാബിലുണ്ട്. അതിനു മുമ്പ് സാധാരണക്കാരൻ കൊടുക്കേണ്ട മുജ്മലായ ഒറ്റ വാക്കിലുള്ള മറുപടി എന്താണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. അഥവാ ഈ കായിദയുടെ അടിസ്ഥാനത്തിൽ, ഖുർആനിൽ മുഹക്കമ മുത്തശാബിഹം ഉണ്ട് എന്ന കായിദയുടെ അടിസ്ഥാനത്തിൽ കൊടുക്കേണ്ട മറുപടി അതെന്താണ്? ഫജവാബുഹു ബഖൗലിക്, നീ ഇങ്ങനെ പറയുക. ഇന്നല്ലാഹ ദക്കറ, അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, അന്നല്ലദീന ഫീ ഖുലൂബിഹിം സൈഗുൻ യത്രുക്കൂനൽ മുഹക്കം വയത്തബിഉന മുത്തശാബിഹ്, മനസ്സിൽ രോഗമുള്ള ആളുകൾ മുഹക്കമായ പ്രമാണങ്ങളെ ഉപേക്ഷിച്ച് സംശയമുണ്ടാക്കാവുന്ന പ്രമാണങ്ങളെ പിന്തുടരുന്നവരായിരിക്കും. വമാ ദക്കർത്തുഹു ലക്ക, ഞാൻ നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ, അഥവാ ഈ കിതാബിൽ ആദ്യത്തിൽ വിശദീകരിച്ച കാര്യങ്ങൾ, അന്നല്ലാഹ ദക്കറ, എന്തൊക്കെയാണ്? അല്ലാഹു തആല പറഞ്ഞതാണ്, അന്നൽ മുശ്രിക്കീന യുഖറൂന ബിർറുബൂബിയ, മുശ്രിക്കുകൾ, മക്ക മുശ്രിക്കുകൾ അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ വിശ്വസിച്ചിരുന്നു. അള്ളാഹു മാത്രമാണ് റബ്ബ് എന്നവർ വിശ്വസിച്ചിരുന്നു. അള്ളാഹു മാത്രമാണ് സൃഷ്ടാവ് എന്നവർ വിശ്വസിച്ചിരുന്നു. വഅന്ന കുഫ്റഹും ബിതഅല്ലുഖിഹിം അലൽ മലായികത്തി ഔൽ അംബിയായി ഔൽ ഔലിയ, എന്നിട്ടും അവർ കാഫിറായത് എന്തുകൊണ്ടാണ്? അംബിയാക്കളെയും ഔലിയാക്കളെയും ഒക്കെ പരിധിവിട്ട് അവലംബിച്ചത് കൊണ്ടായിരുന്നു, തങ്ങളുടെ ആവശ്യങ്ങൾ അവരോട് പറഞ്ഞത് കൊണ്ടായിരുന്നു. അപ്പോ രണ്ട് കാര്യങ്ങളായി അല്ലേ. ഒന്നാമത്തേത് എന്താണ്? ഖുർആനിൽ മുഹക്കമും മുത്തശാബിഹും ഉണ്ട്. അതിൽ മുത്തശാബിഹിനെ പിന്തുടരുക എന്നുള്ളത് നിഫാഖിന്റെ, മനസ്സിൽ വക്രതയുള്ള ആളുകളുടെ ലക്ഷണമാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? മക്കാ മുശ്രിക്കുകൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു, അവനാണ് സൃഷ്ടാവെന്ന് അംഗീകരിച്ചിരുന്നു, എന്നിട്ടും അവർ കാഫിറാകാൻ കാരണം മഹാന്മാരായ മലായിക്കത്തിനെയും അംബിയാക്കളെയും അവർ പരിധിവിട്ട് അവലംബിക്കുകയും അവരോട് ആവശ്യങ്ങൾ പറയുകയും ചെയ്തതുകൊണ്ടായിരുന്നു. ഈ രണ്ട് ആമുഖങ്ങൾ പറഞ്ഞു. മൂന്നാമത്തേത് മഅഖൗലിഹിം, അവർ ഈ അംബിയാക്കളെയും ഔലിയാക്കളെയും സമീപിച്ചിരുന്നത് എന്ത് പറഞ്ഞുകൊണ്ടായിരുന്നു? ഹാ ഉലൈ ശുഫാഉന ഇൻദല്ലാ, ഇവർ അള്ളാഹുവിൽ ഞങ്ങളുടെ ശുപാർശക്കാരാണ്, ഇവർക്ക് സ്വന്തം കഴിവില്ല, ഇവർ ഞങ്ങൾക്ക് ശുപാർശ പറയാനുള്ളവരാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അങ്ങനെ ഒരു ന്യായവും പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യം എന്താണ്? ഹാദാ അംറുൻ മുഹക്കമുൻ ബയ്യൻ, ഇവർ ശുപാർശക്കാർ മാത്രമാണ് എന്ന് മക്കാ മുശ്രിക്കുകൾ പറഞ്ഞിരുന്നത് വ്യക്തമല്ലേ? വളരെ വ്യക്തമായ കാര്യമല്ലേ? അവർക്ക് സ്വന്തമായി കഴിവില്ല, സൃഷ്ടാവ് അള്ളാഹുവാണ്. നിങ്ങൾ ഖുർആൻ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും സൃഷ്ടാവ് ആരാണ് എന്നുള്ള ചോദ്യത്തിന് അവർ കൊടുക്കുന്ന മറുപടി. അതുപോലെ തന്നെ ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നത്, ഇവരോട് സമീപിക്കുന്നത് ഇവർ ശുപാർശ പറയുമെന്ന ഒരൊറ്റ വിശ്വാസത്തിലാണ് എന്ന് മുശ്രിക്കുകൾ പറയുന്ന കാര്യമൊക്കെ വ്യക്തമാണ് ഖുർആനിൽ. എന്നാൽ ജാഹുണ്ട്, ഈ നബിമാർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഒരു സ്ഥാനമുണ്ട്, അവർ നാളെ ശുപാർശ പറയും, ഈ കാര്യങ്ങളൊക്കെ മുഹക്കമാണോ? മുഹക്കമല്ല. കാരണം എന്താണ്? ശുപാർശ പറയുമെന്നത് ശരിയാണ്, പക്ഷെ ആ ശുപാർശ കിട്ടാൻ ഇവരോട് ചോദിക്കണമെന്ന് ആര് പറഞ്ഞു? അങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള ആയത്തോ ഹദീസോ ഉണ്ടോ? നബിക്ക് നാളെ ശുപാർശയുണ്ട്, ഷഫാത്തുണ്ട്, അതുകൊണ്ട് ആ ശുപാർശ കിട്ടാൻ നിങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു കൊള്ളുക, ഖബറിന്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു കൊള്ളുക എന്ന് ആയത്തോ ഹദീസോ ഉണ്ടോ? ഇല്ല. അപ്പൊ ഏതാണ് വ്യക്തമായിട്ടുള്ളത്? വ്യക്തമായിട്ടുള്ളത് ഇക്കാര്യമാണ്, മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം ഇന്നതായിരുന്നു, എന്നിട്ടും അവരെ അള്ളാഹു തആല കാഫിറായി പ്രഖ്യാപിച്ചത് അവർ ഈ ശുപാർശ തേടിയത് കൊണ്ടായിരുന്നു. അങ്ങനെ ഈ വ്യക്തമായ മുഹക്കമായ ആയത്തുകൾ ഉപേക്ഷിച്ച് മുത്തശാബിഹായ ഈ വാദങ്ങളുടെ പിന്നാലെ പോവുക എന്നുള്ളത് തന്നെ ആരുടെ ലക്ഷണമാണ്? മുനാഫിക്കുകളുടെ ലക്ഷണമാണ്. വഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഗുൻ, മനസ്സിൽ വക്രതയുള്ളവരുടെ ലക്ഷണമാണ്. ഇതാണ് സാധാരണക്കാരന്റെ മറുപടി. ഹാദ അംറുൻ മുഹക്കമുൻ ബയ്യിൻ, മക്കാ മുശ്രിക്കുകളെ കുറിച്ച് ഈ കിതാബിന്റെ തുടക്കത്തിൽ നമ്മൾ വിശദീകരിച്ച കാര്യങ്ങൾ, അത് മുഹക്കമാണ്. ലാ യഖ്ദിറു അഹദുൻ അൻ യുഗയ്യിറ മഅനാഹു, അതിന്റെ അർത്ഥം ഒരാൾക്കും ദുർവ്യാഖ്യാനിക്കാൻ സാധിക്കുകയില്ല. നേരെ മറിച്ച് ഇവരീ പറഞ്ഞ കാര്യങ്ങൾ, ഔലിയാക്കൾക്ക് വലിയ സ്ഥാനമുണ്ട്, അത് രണ്ടു രൂപത്തിന് വ്യാഖ്യാനിച്ചുകൂടെ? ഒരാൾക്ക് വേണമെങ്കിൽ എങ്ങനെ പറയാം, ഔലിയാക്കൾക്ക് വലിയ സ്ഥാനമുണ്ട്, അതുകൊണ്ട് അവരോട് നിങ്ങൾ ആവശ്യങ്ങൾ ചോദിച്ചു കൊള്ളുക എന്നൊരാൾക്ക് പറയാം. വേറൊരാൾക്ക് എന്ത് പറയാം, ഔലിയാക്കൾക്ക് വലിയ സ്ഥാനമുണ്ട്, അതുകൊണ്ട് അവരെ നിങ്ങൾ സ്നേഹിച്ചാൽ മതി, ആവശ്യങ്ങൾ അവരോട് ചോദിക്കാൻ ആരും പറഞ്ഞിട്ടില്ല എന്ന് പറയാം. രണ്ടു തലക്കും വ്യാഖ്യാനിക്കാം. എന്നാലോ മക്കാ മുശ്രിക്കുകൾ അള്ളാഹുവിനെ മാത്രമേ സട്ടാവായി അംഗീകരിച്ചിരുന്നുള്ളൂ. മഹാന്മാരെ സമീപിച്ചിരുന്നത് ശുപാർശയ്ക്ക് വേണ്ടിയായിരുന്നു എന്ന കാര്യത്തിൽ എന്തെങ്കിലും വ്യാഖ്യാനത്തിന് സാധ്യതയുണ്ടോ? ഇല്ല. അപ്പൊ വ്യാഖ്യാനത്തിന് സാധ്യതയില്ലാത്ത തെളിവുകൾ അതിൽ മുറുകെ പിടിക്കുക എന്നുള്ളതാണ് ഒരു മുഅ്മിന്റെ സ്വഭാവം. വ്യാഖ്യാനിക്കാൻ സാധ്യതയുള്ള ഇങ്ങനെയുള്ള ആയത്തുകളുടെയും ഹദീസുകളുടെയും പിന്നാലെ പോവുകയും അതിനെ തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ വ്യാഖ്യാനിക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെ മുനാഫിക്കിന്റെ ലക്ഷണമാണ്. അപ്പൊ ഈ ഒരു മറുപടി ഉണ്ടെങ്കിൽ ഇവരുടെ ഏത് വാദവും തകർക്കാൻ സാധിക്കും. യക്കീനോടുകൂടി നമ്മൾ പറയുകയാണെങ്കിൽ, ഗൗരവത്തോടുകൂടി പറയുകയാണെങ്കിൽ, തമാശയായിട്ടുള്ള ചർച്ചകളിൽ ചിലപ്പോൾ ഇത് വിജയിച്ചോളണമെന്നില്ല. ദീന് പലപ്പോഴും തമാശയായി എടുത്തിട്ട് ആൾക്കാർ തർക്കിക്കും, അങ്ങനെയുള്ള തർക്കങ്ങൾ പരാജയമായിരിക്കും. നേരെ മറിച്ച് യക്കീനോടുകൂടി ഗൗരവത്തോടുകൂടി ഈ വാദം പറഞ്ഞാൽ തന്നെ ഷിർക്കിൻ്റെ ആളുകൾ അവിടെ പരാജയപ്പെടും. അവരവരുടെ തെളിവുകളൊക്കെ ഇട്ട് മൂസാനബിക്കെതിരായി വന്ന സാഹചര്യങ്ങളുടെ പാമ്പ്, പിന്നെ മൂസാനബിയുടെ പാമ്പ് വീങ്ങിയതുപോലെ ഈ വാദത്തിന് മുന്നിൽ, ഈ വാക്കിന് മുന്നിൽ അവർ തകർന്നു പോകും. ഇനി വിശദമായ മറുപടികളുണ്ട്. ഔലിയാക്കന്മാരുടെ സ്ഥാനം എന്താണ്? അതുപോലെ ഷഫാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷഫാഅത്ത് മരിച്ചുപോയവരോട് നമുക്ക് ചോദിക്കാൻ പാടുണ്ടോ? നബിയോട് ചോദിക്കാൻ പാടുണ്ടോ? അതുപോലെ തന്നെ അമ്പിയാക്കൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ജാഹുണ്ട്, വലിയ സ്ഥാനമുണ്ട്, ആ സ്ഥാനം മുൻനിർത്തി നമുക്ക് പ്രാർത്ഥിക്കാമോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശദമായി ഇൻഷാല്ലാ അടുത്ത അധ്യായങ്ങളിൽ ഷെയ്ഖുൽ ഇസ്ലാം വിശദീകരിക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വായിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഹക്കും ബാത്തിലും വ്യക്തമായി മനസ്സിലാക്കാനും അതിലേക്ക് ക്ഷണിക്കാനും അതിൽ ഉറച്ചു നിൽക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു.